പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. പണ്ട് ഒരു പ്രീച്ചർ ഇങ്ങനെ പ്രീച്ച് ചെയ്തു, കുറെ സെർമൺസ്, കുറെ പ്രസംഗങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് പ്രസംഗിച്ചു. ദ പ്ലഷേഴ്സ് ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ പേര്. പണ്ട് കേട്ടിരുന്ന ഞാൻ പ്ലഷേഴ്സ് ഓഫ് ഗോഡ്, ദൈവം പ്ലഷർ കണ്ടെത്തുന്ന എന്തിലാന്ന്. നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ പ്ലഷർ കണ്ടെത്താറുണ്ട് അല്ലെ. മനുഷ്യർ നോർമലി ഒത്തിരി കാര്യങ്ങളിൽ, ഒത്തിരി ഹോബീസ് ഉണ്ട് പലർക്കും. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്, ഒരു പ്രസാദമുണ്ട് എല്ലാവർക്കും അല്ലെ. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള നമുക്ക് ബിബ്ലിക്കലായിട്ടുള്ള ദൈവവചനമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്ലഷേഴ്സ് ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്ലഷേഴ്സ് എന്താന്ന് ഒരാൾ പണ്ട് പ്രസംഗിച്ചു. അപ്പോൾ അതിൽ ഒരു കാര്യം എനിക്ക് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഒത്തിരി കാര്യങ്ങൾ പ്രസാദിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളിൽ പ്ലഷർ കണ്ടെത്തുന്നുണ്ട്. ഒരു കാര്യം ദൈവത്തിന്റെ ക്രിയേഷനാണ്. നമുക്ക് ഉൽപ്പത്തിയിലൊന്ന് ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടിച്ച് ദൈവം ഉൽപ്പത്തിയിൽ സകലവും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം, 1:31.
താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായ 6-ാം ദിവസം.
അതെത്രയും നല്ലതെന്ന് കണ്ടു. ദൈവം സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു. അവസാനം എല്ലാം കഴിഞ്ഞ ശേഷം ദൈവം എല്ലാത്തിനെയും ഒന്ന് നോക്കി. നമ്മളും ചിലപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇവിടെ കൺസ്ട്രക്ഷനോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ചെയ്ത് കഴിഞ്ഞ അവസാനം എല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും, എങ്ങനെയുണ്ട്, സൂപ്പറാണോ. അപ്പം ദൈവം സകലം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അവസാനം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, യെസ് ഇറ്റ് ഇസ് ഗുഡ്, നന്നായിട്ടുണ്ട്. ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. ഹീ ഈസ് പ്ലീസ്ഡ് വിത്ത് ഹിസ് ക്രിയേഷൻ. ഇങ്ങനെ വേറൊരു ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്, ഒരു സ്പൈഡർ ഉണ്ട്, ഒരു പ്രത്യേക തരം സ്പൈഡർ. എന്താണ് അതിൻ്റെ, വാട്ടർ സ്പൈഡർ എന്നാണ് അതിൻ്റെ പേര്. അപ്പൊ ആ സ്പൈഡർ എന്ന് പറഞ്ഞാൽ നോർമലി ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, നമ്മൾ എത്ര മനോഹരമായെന്ന് കാണണം, ഒരു സ്പൈഡർ. അപ്പൊ ആ സ്പൈഡർ നോർമലി അത് ബ്രീത്ത് ചെയ്യാനായിട്ട് മുകളിൽ വരും, വെള്ളത്തിന്റെ മുകളിൽ വരും. വെള്ളത്തിൽ ജീവിക്കുന്ന സ്പൈഡറാ. അപ്പൊ വെള്ളത്തിന്റെ മുകളിൽ വന്നിട്ട് കുറച്ച് ഈ എയർ വലിച്ചെടുക്കും, എന്നിട്ട് ഒരു ബബിൾ ഉണ്ടാക്കും, ഒരു ബബിൾ പോലെ ഒരു കൊമള ഉണ്ടാക്കിയിട്ട് താഴോട്ട് പോകും. എന്നിട്ട് ആ കൊമളക്കകത്താണ് പിന്നെ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞു ഇത് നോർമലി മനുഷ്യരാരും കാണാത്ത ഒരു സ്പൈഡറാണ്, വാട്ടർ സ്പൈഡറാണ് അതിൻ്റെ പേര്. അപ്പം പക്ഷെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം ഇതിലൊക്കെ ഭയങ്കര പ്ലഷർ കണ്ടെന്നുണ്ട്. തൻ്റെ താൻ ഉണ്ടാക്കിയ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു സന്തോഷം ദൈവത്തിലുണ്ട്. കാരണം ദൈവം, ഹീസ് എ ഗോഡ് ഹു ടേക്സ് പ്ലഷർ. അപ്പോൾ ദൈവം പ്ലഷർ കണ്ടെന്ന ഒരു കാര്യമാണ് ക്രിയേഷൻ, നമ്മൾ പറഞ്ഞ പോലെ. ഇനി വേറൊരു കാര്യം, ദൈവം യേശുവിനെ അയച്ചപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതിന് ശേഷം ദൈവം പറയുന്ന ഒരു കാര്യം, യേശുവിന്റെ സ്നാന സമയത്ത്,
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി.
ഇവനിൽ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ്. എനിക്ക് ആ വാക്കാണ് ശ്രദ്ധിക്കാൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവം പ്ലീസ്ഡ്, ഹീസ് പ്ലീസ്ഡ്. നമ്മൾ എപ്പോഴാ പ്ലീസ്ഡ് എന്ന് നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഐ എം വെരി പ്ലീസ്ഡ് എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? സി, ഇവിടെ യേശുവിനെ നോക്കിയിട്ട് പറയാണ്, ഇൻ ഹൂം ഐ എം വെൽ പ്ലീസ്ഡ്. ദൈവം അതിന് ഭയങ്കര ഒരു സന്തോഷമാണ് യേശുവിനെ ഓർക്കുമ്പോഴത്തേക്കും. ഈ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ദൈവത്തെ ഇങ്ങനെ കാണുന്നുണ്ട്. ദൈവം നമ്മ ഹീ പ്ലീസസ് ഇൻ ലൈ, നമ്മൾ വായിക്കുന്നുണ്ട്, വിത്തൗട്ട് ഗോഡ്, വിത്തൗട്ട് ഫെയ്ത്ത് വി കാൻ്റ് പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെ കുറിച്ച്. എനിക്ക് ഒരു കാര്യം മാത്രമാണ് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നമ്മൾ കർത്തൃമേശയായിട്ട് ബന്ധപ്പെട്ട് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 53-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അവിടെയും ദൈവത്തിൻ്റെ ഒരു പ്ലഷർ നമ്മൾ കാണുന്നുണ്ട്. ഒരു വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു പ്ലഷർ ആണ് അത്. ഇത്രയും നേരം കണ്ടത് ദൈവം താൻ ഉണ്ടാക്കിയതിൽ പ്ലഷർ കണ്ടെത്തുന്നു, ദൈവം തൻ്റെ പുത്രനിൽ പ്ലഷർ കണ്ടെത്തുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഒരു പെക്യൂലർ ആയിട്ടുള്ള രീതിയിൽ ദൈവം പ്ലഷർ കണ്ടെത്തുന്ന ഒരു കാര്യം, യെശയ്യാവ് 53:10
എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നബലം കണ്ട് തൃപ്തനാകും.
മതി മതി, അവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വേഴ്സ് ഇങ്ങനെ തുടങ്ങുന്നത്, 10-ാമത്തെ വാക്യം, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബട്ട് ദ ലോർഡ് വാസ് പ്ലീസ്ഡ് ടു ക്രഷ് ഹിം. സാധാരണ നമ്മൾ പ്ലഷർ കണ്ടെത്തുന്നത് നല്ല കാര്യങ്ങളിലാണ്. ഇപ്പൊ നമ്മുടെ മക്കള് നോർമലി മക്കള് നല്ല രീതിയിൽ മാർക്കൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് അതിൽ ഭയങ്കര പ്ലീസ്ഡ്, വി ആർ പ്ലീസ്ഡ്. പക്ഷേ ഇവിടെ പറയാണ് ദൈവം തൻ്റെ പുത്രനെ ക്രഷ് ചെയ്ത് കളയാനായിട്ട് തനിക്ക് പ്രസാദം തോന്നിയെന്ന്. അവിടെ ഒരു എന്താ പറയുക, ഒരു ഒരു ക്രൂരനായ ദൈവത്തെ അല്ല നമ്മൾ കാണുന്നേ, പക്ഷേ ദൈവത്തിന് അതിനൊരു പ്രസാദം ഉണ്ടായിരുന്നു. ബിക്കോസ് ഹീ സോ, അതിലൂടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ കണ്ടിരുന്നു, ദൈവം കണ്ടിരുന്നു. അതുകൊണ്ട് അവന് അതിൽ പ്രസാദം തോന്നി, സ്വന്തം പുത്രനെ തകർത്ത് കളയാനായിട്ട് കർത്താവിന് പ്രസാദം തോന്നി. കൊലോസി ലേഖനത്തിലെ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. കൊലോസി ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം.
അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ടും തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
അവിടെ ഒരു പ്രസാദത്തെ കുറിച്ച് നമ്മൾ കേൾക്കുവാണ്. ആൻഡ് ഹാവിംഗ് മെയ്ഡ് പീസ് ത്രൂ ദ ബ്ലഡ്, അതിന്റെ അതിന് മുന്നത്തെ വാക്യം 19-ൽ പറയാണ്, ഫോർ ഇറ്റ് വാസ് ഫാദേഴ്സ് ഗുഡ് പ്ലഷർ എന്ന ഈ വേർഷനില് 19. It pleased the Father that in him should all fullness dwell. English, ഇവിടെ പറയാണ്, for it was the Father's good pleasure for all the fullness to dwell in Jesus and through Jesus to reconcile all things to himself, having made peace through the blood of his cross. Through him, I say, whether things on earth or things in heaven. മലയാളത്തിലാണ്, അവനിൽ സർവസമ്പൂർണതയും വസിക്കുവാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യമായിരുന്നു കർത്താവായ യേശുവിലൂടെ സകലത്തെയും നിരപ്പിക്കുക എന്നുള്ളത്. നമ്മളിവിടെ കാണുന്നുണ്ട് ഈ 20-ാമത്തെ വാക്യത്തില്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ശരിക്കും നേരത്തെ നമുക്കിങ്ങനെ പറയാം, നേരത്തെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവമായിട്ട് ശത്രുത്വത്തിലായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ രക്തം മൂലം നമുക്ക് നമ്മളെ വീണ്ടും ദൈവത്തിൽ അടുപ്പിച്ചു. അപ്പൊ ശരിക്കും ശത്രുക്കളായിരുന്നു നമ്മൾ പാപം മൂലം. പക്ഷെ ദൈവം വീണ്ടും തന്നിലേക്ക് തന്നെ എല്ലാവരെയും റിക്കൺസൈൽ ചെയ്യുക. ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ നോർമലി ചിലപ്പോൾ ചോദിക്കും, ദൈവത്തിന് വേറെ വഴിയില്ലായിരുന്നോ മനുഷ്യനെ രക്ഷിക്കാനായിട്ട്? വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നോ? നമുക്ക് ശരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ഒത്തിരി അറിയത്തില്ല. പക്ഷെ ബൈബിൾ ഇവിടെ പറയുന്നത്, ഈ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന് വേറെ മാർഗമില്ലായിരുന്നു എന്നല്ല, ഇവിടെ പറയുന്നത് ദൈവത്തിന് ഇതാണ് പ്രസാദം തോന്നിയത്. ഹി വാസ് പ്ലീസ്ഡ് വിത്ത് ദിസ് വേ. യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രൂശിലൂടെ നമ്മളെ രക്ഷിപ്പാൻ അവന് പ്രസാദം തോന്നി, അതുകൊണ്ട് അവനത് ചെയ്തു. ഇനി അതിൻ്റെ അവിടെ നമ്മൾ നോർമലി ഇപ്പൊ മോശയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശ ഒരിക്കൽ ഇസ്രായേലിന്റെ രണ്ട് യഹൂദന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന, എബ്രായർ തമ്മിൽ രണ്ടുപേർ ഫൈറ്റ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഉടനെ ഒന്ന് നിങ്ങൾ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നേ, നിങ്ങൾ തമ്മിൽ അവർ നിങ്ങളൊന്ന് ഒരു തമ്മിലൊരു നല്ല ബന്ധത്തിലായിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവന്മാർ വീണ്ടും മോശയെ ചൂടായി പറഞ്ഞു വിടുന്നൊക്കെയുണ്ട്. പക്ഷേ ശരിക്കും ദൈവവും മനുഷ്യനെയും തമ്മിൽ റിക്കൺസൈൽ ചെയ്യാനായിട്ട് യേശു ചെന്നിട്ട് ഇതേപോലെ അല്ല ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. അതായത് ദൈവവും മനുഷ്യനും തമ്മിൽ ഫൈറ്റ് ചെയ്യായിരുന്നു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് രമ്യതയിലായിക്കൂടെ, അങ്ങനെയല്ല ശരിക്കും റിക്കൺസൈൽ ചെയ്യുന്നത് യേശു. യേശുവിന്റെ റിക്കൺസൈലേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം തന്നെയാണ്, അതായത് രണ്ട് പാർട്ടി തമ്മിൽ ഇവിടെ എൻമിറ്റിയില്ല, ദൈവവും മനുഷ്യനും ഇവർ തമ്മിൽ എൻമിറ്റിയില്ല. മനുഷ്യനുണ്ടാക്കിയതാണ്, ദൈവം ഉണ്ടാക്കിയതല്ല, മനുഷ്യനുണ്ടാക്കിയ എൻമിറ്റിയാ. അപ്പോ ഇത് റിക്കൺസൈൽ ചെയ്യാനായിട്ട് ദൈവം തന്നെയാണ് ഈ മീഡിയേറ്ററെ കൊണ്ടുവരുന്നത്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ മീഡിയേറ്റർ വന്നിട്ടാണ് നിങ്ങൾ തമ്മിൽ ഒന്ന് സൗഖ്യം ഒന്ന് ഒരു ഐക്യതയിലൊക്കെ ജീവിക്കണ്ടേ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവം തന്നെയാണ് യേശുവിനെ കൊണ്ടുവന്ന് തൻ്റെ പുത്രനെ യാഗമായിട്ട് നമുക്ക് തന്നിട്ട് ആ റിക്കൺസീലിയേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും നമുക്ക് ആ വാക്യം ഇതിൽ റോമർ കെഴുതി ലേഖനത്തിൽ ഇത് കാണുന്നുണ്ട്. റോമർ അതിൻ്റെ 3-ാം അധ്യായത്തിലെ 25-ാം വാക്യത്തില്,
വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു വന്ന് ഓക്കെ ഞാൻ മരിച്ചു, ഇനി നിങ്ങൾ എന്നിലൂടെ ദൈവത്തിലേക്ക് ചെല്ലാം, യെസ് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ദൈവം തന്നെയാണ് യേശുവിനെ നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ട് പറയാണ്, സി ഇനി നിങ്ങൾക്ക് ഞാനുമായിട്ട് എൻമിറ്റിക്കേണ്ട ആവശ്യമില്ല, യു ക്യാൻ കം ടു മീ. ദൈവം പറയാ, പിതാവ് പറയാണ്, യേശുവിനെ ഇങ്ങനെ പരസ്യമായിട്ട് കാണിച്ചിട്ട് പറയാണ്, യു ക്യാൻ കം ടു മീ നൗ. ഈ എന്റെ പുത്രൻ നോക്ക്, അവനെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിക്കൺസിലിയേഷൻ, ദൈവം തന്നെ മാർഗം വഴി തുറക്കുക, പിതാവ് തന്നെ മാർഗം തുറന്ന് യേശുവിനെ നമുക്ക് തന്നിരിക്കുക. ഞാൻ എത്ര ഗ്ലോറീസ് ആണ് ഈ ഗോസ്പൽ. ഈ കൊലോസി ലേഖനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച, കൊലോസി ലേഖനം മൊത്തം ഒരു ഒരു ദുരുപദേശത്തിനെതിരെ എഴുതിയ ഒരു ലേഖനമാണ് ശരിക്കും കൊലോസി ലേഖനം. പക്ഷേ അതിൽ ക്ലിയർ ആയിട്ട് ആ ഗോസ്പൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പൗലോസ് അത് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിന്റെ വീണ്ടും അവിടെ പറയാണ്, ആ സെയിം വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഇനി അടുത്ത വാക്യം പറയാണ്, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. സകലത്തെയും ഇംഗ്ലീഷിൽ പറയാണ്, കുറച്ചും കൂടി ഒരു വേർഡ് ചേർത്തിട്ടുണ്ട്, ത്രൂ ഹിം ഐ സേ വെദർ തിങ്സ് ഓൺ എർത്ത് ഓർ തിങ്സ് ഇൻ ഹെവൻ. ഇവിടെ തിങ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അവിടെ മനുഷ്യരെ എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? മനുഷ്യരെ അല്ലെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭൂമിയിലുള്ളതോ. ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വായിക്കാം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഇനി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിച്ചു. അപ്പൊ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുമുള്ള എല്ലാ സാധനങ്ങളും, തിങ്സ് എന്നാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് തിങ്സ് അവിടെ എഴുതിയിട്ടുണ്ട്, ഐ സേ വെദർ ദേ ബി തിങ്സ് ഇൻ എർത്ത് ഓർ തിങ്സ് ഇൻ ഹെവൻ. അപ്പൊ എല്ലാത്തെയും എന്ന് എഴുതിയിരിക്കുന്നത്, മനുഷ്യനെ മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എനിക്കത് ഭംഗിയായിട്ട് തോന്നി. നമ്മുടെ ഒരു ഇതിനെ ഒരു 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 ക്ലൂ ഇതിൽ കാണുന്നത്, റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ, റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ ഒരു കാര്യം നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അതിന്റെ 20-ഉം 21-ഉം.
സൃഷ്ടി ദ്രവത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ.
യെസ്, അവിടെ പറയാണ് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. അപ്പൊ സൃഷ്ടി ഒരു 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 സ്ലേവറിയിലാന്ന് പറയുന്നത്, ഓൾ ക്രിയേഷൻ, എവ്രി ക്രിയേഷൻ. അതായത് പാപം വന്നതിലൂടെ മനുഷ്യൻ മാത്രമല്ല കറപ്റ്റായി പോയത്, മറിച്ച് ഹോൾ ക്രിയേഷൻ. ഈ നേരെ ഇങ്ങനെ പറയാറ് ചിലപ്പോ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്, ഹാർമണി. ഹാർമണി നമ്മുടെ ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും നല്ല എല്ലാം ഒരേ ടോണിലും ഒരേ ഭംഗിയിൽ പോകുമ്പോഴത്തേക്ക് അതിനൊരു ഹാർമണി നമ്മൾ വിളിക്കുന്നു, ഹാർമോണിയസ് ആയിട്ടുണ്ടെന്ന് നമ്മൾ പറയും. ഭംഗിയായിട്ട് മ്യൂസിക് പോകുമ്പോൾ എല്ലാം, ഇപ്പൊ ഡ്രംസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഗിറ്റാർ, എല്ലാം ഒരുമിച്ച് ഭംഗിയായിട്ട് പോകുമ്പോഴത്തേക്ക് അതിനെ ഹാർമോണിയസ് ആണെന്ന് പറയും, ഇറ്റ് ഇസ് ഇൻ ഹാർമണി എന്ന് പറയും. നേരത്തെ പാപത്തിന് മുമ്പ് എല്ലാ സൃഷ്ടിയും ഇറ്റ് വാസ് ഹാർമോണിയസ്, ഒരു ഒരു ഹാർമണിയിലായിരുന്നു അത്. പക്ഷെ പാപം വന്നതിലൂടെ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു, സൃഷ്ടി കറപ്റ്റായി പോയി, കംപ്ലീറ്റ് യൂണിവേഴ്സ് ഒരു കറപ്ഷനിലേക്ക് വന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവം ഇതെല്ലാത്തിനെയും കൂടി റിസ്റ്റോർ ചെയ്യുന്നതാണ് യേശുവിലൂടെ ചെയ്യുന്നത്. തന്നിലേക്ക് തന്നെ നിരപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സകലത്തെയും, എത്ര ഭംഗിയായിട്ടാ ഗോസ്പൽ വരുന്നത്, യേശു ക്രിസ്തുവിലൂടെ സകലവും ദൈവത്തോടിങ്ങനെ ചെല്ലുക, അടുത്ത് ചെല്ലുക, സകല സൃഷ്ടി. പക്ഷെ അതിൽ പ്രൈമറി ആയിട്ട് നാം കാണുന്ന എപ്പോഴും മനുഷ്യനാണ്, മനുഷ്യനാണ് പ്രൈമറി ദൈവത്തിന്റെ സൃഷ്ടി. ഞാൻ അത്ഭുതപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ അബ്രഹാമിന്റെ കഥ വായിക്കുമ്പോഴത്തേക്കും, അബ്രഹാം തന്റെ മകനെ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോവാ, ദൈവം പറഞ്ഞു യാഗം കഴിക്കണം. അപ്പോൾ അബ്രഹാം ഒക്കെ റെഡിയായി. അബ്രഹാം ഉടനെ തന്നെ തീരുമാനം എടുത്തു, മലയിൽ ചെല്ലുന്നു. മലയിൽ ചെല്ലുന്നു കഴിയുന്നു, അബ്രഹാം ഭയങ്കര വിശ്വാസത്തിലാണ്, ഓക്കെ മകൻ മരിച്ചാലും ദൈവത്തിന് മകനെ ഉയർപ്പിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പിലാണ് അബ്രഹാം ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ദൈവം പറയും, വേണ്ട അവന്റെ മേൽ കല്ല് കൈവയ്ക്കരുത്. ഉടനെ അബ്രഹാം നോക്കുമ്പോഴത്തേക്ക് അവിടെ അടുത്തൊരു മുൾച്ചെടിയിലൊരു ആട് കിടക്കുന്നു, ആടിനെ എടുത്തുകൊണ്ട് വരുന്നു, അതിന് യാഗമായിട്ട് അർപ്പിച്ച് അവിടെ ഭയങ്കര സെലിബ്രേഷൻ നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവമാണ് അബ്രഹാമിന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തത് യാഗം കഴിപ്പിക്കാൻ. പക്ഷെ അവസാനം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ദൈവം തന്നെ ഒരാടിനെ അവിടെ വെച്ചേക്കുക, അബ്രഹാമിനെ സെലക്ട് ചെയ്യാൻ, എടുക്കാൻ പോയി എടുക്കാനായിട്ട്. ശരിക്കും യേശുവിനെയും അതേപോലെ തന്നെ ദൈവം ഇങ്ങനെ, ദൈവം തന്നെ മനുഷ്യനോട് പറയാണ്, സി നിങ്ങൾ യു ആർ ഇൻ എൻമിറ്റി വിത്ത് മീ, ഞാനുമായിട്ട് നിരപ്പാകണം. ദൈവത്തിനൊരു ഡിമാൻഡുണ്ട്, ശരിയാ. പക്ഷെ അതേസമയം ദൈവം തന്നെ യേശുവിനെ പ്രൊവൈഡ് ചെയ്യാം നമുക്ക്, സി എന്നാ ഒരു മാർഗം നിനക്ക് തുറന്നിരിക്കുക റിക്കൺസൈൽഡ് ആവാനായിട്ട്. എത്ര ഭംഗിയാണ് കർത്താവിന്റെ സുവിശേഷം. ഓക്കെ, അവിടെ അവിടെ നിൽക്കുന്നില്ല അതിൽ. കൊലോസിയർ ഒന്നിന്റെ വീണ്ടും 19-20 നമുക്ക് മടങ്ങി വരാം. പ്രൈമറി ആയിട്ട് നമ്മൾ മടങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ കർത്തൃമേശയുടെ മുമ്പിലാണ് നിൽക്കുന്നത്, കർത്താവിന്റെ ക്രൂശുമരണത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന. ശരിക്കും നമ്മൾ ഈ സകലത്തെയും തന്നിലേക്ക് തന്നെ റിക്കൺസൈൽ ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രൈമറി ആയിട്ട് മനുഷ്യനാണ്. കാരണം മനുഷ്യനാണ് ദൈവത്തിന്റെ പ്രൈമറി സൃഷ്ടി. മനുഷ്യനെയാണ് ദൈവം സകലത്തിനും മേലെ, സകലത്തിൻ്റെയും സകലത്തെയും ഭരിക്കാനായിട്ട് മനുഷ്യനെയാണ് വെച്ചത്. ശരിക്കും മനുഷ്യനെയാണ് സൃഷ്ടിക്കും മീതെ വെച്ചത്. മനുഷ്യനാണ്, മനുഷ്യൻ റീകൺസൈൽ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രൈമറി പ്ലാൻ. അപ്പൊ അതിൽ അതിന്റെ 21-22 കൂടി നമുക്ക് വായിക്കാം, എന്നിട്ട് ആ ഒരു ഭാഗം കൂടി നോക്കിയിട്ട് നമുക്ക്.
മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
ആ അവിടെയാണ് ക്ലിയർ ആയിട്ട് ഗോസ്പൽ വരുന്നത്. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി. ഞാൻ ചിന്തിക്കുവാണ്, നമ്മൾ ഈ മാർഗം, ഈ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു. നിരപ്പിച്ചതിന്റെ പ്രൈമറി അവസാനം അതിന്റെ ഉദ്ദേശം അവിടെ എഴുതിയിരിക്കുകയാണ്. യെസ്, നമ്മൾ ഈ കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴത്തേക്കും വി ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ബ്ലെയിംലെസ് ആൻഡ് ഹോളി. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദാറ്റ് യു മേ ദാറ്റ് ഇൻ ഓർഡർ ടു പ്രസന്റ് യു ബിഫോർ ഹിം ഹോളി ആൻഡ് ബ്ലെയിംലെസ്. അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് എത്ര ഒരു ഒരു. അപ്പൊ നമ്മൾ, ഞാൻ ചിന്തിക്കുക, വി ഷുഡ് കം വിത്ത് എന്താണ് ആ ഒരു ബോൾഡ്നസ്. കാരണം നമ്മുടെ വിശുദ്ധിയല്ല, നമ്മുടെ വിശുദ്ധിയിലല്ല നമ്മൾ വന്നത്, മറിച്ച് കർത്താവായ യേശു ക്രൂശിൽ മരിച്ച ആ രക്തം മൂലം നമ്മൾ ഈ ദൈവത്തിന്റെ അടുത്തേക്ക് വരിക. വി ഹാവ് ആക്സസ്, നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വന്നു. ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ചിന്തിക്കുന്നത് ഭയങ്കര ജോയോടെ നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വരണം ഇന്ന് ഈ ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ. ബ്രദർ പറഞ്ഞ പോലെ ലെറ്റ്സ് തിങ്ക് നമ്മൾ സഹോദരന്മാരുമായിട്ട് ഹൗ ഈസ് അവർ റിലേഷൻഷിപ്പ്. കർത്താവ് യുവജനത്തിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ